പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത സമയത്ത് ദൈവസന്നിധിയിൽ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന COVID-19 എന്ന പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ, അതുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിക്കുകയും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വേദനയിലും ദുഃഖത്തിലും ആയിരിക്കുന്ന ജനത്തോടൊപ്പം അവരെ ആശ്വസിപ്പിക്കുകയും പകർച്ചവ്യാധിയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന സൃഷ്ടിയുടെ സൗഖ്യത്തിനും രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആരോഗ്യ രംഗത്തെ ഡോക്ടർമാർ, നേഴ്സുമാർ, ലാബ് ടെക്നീഷ്യൻസ്, അനുബന്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണയും ദയയും ദൈവത്തിൻ്റെ സംരക്ഷണയും ഈ നാളുകളിൽ അനുഭവിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമ്മൾ അധിവസിക്കുന്ന രാജ്യത്തെ ഭരണാധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ അനുസരിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ രോഗത്തെ ദൈവത്തോടൊപ്പം വിശ്വാസത്തിൽ നേരിടുവാനായിട്ട്, പ്രതിരോധിക്കാനായിട്ട് നമ്മൾ സാമൂഹികമായിട്ടുള്ള ഒത്തുചേരുവകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തോടൊപ്പം ഈ നാളുകളിൽ ദൈവവചനം വായിച്ചും ധ്യാനിച്ചും ദൈവത്തിൻ്റെ കരുണ സൃഷ്ടിയുടെ മേൽ, ഈ ലോകത്തിൻ്റെ മേൽ പകർണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ നാളുകളിൽ, ഈ വലിയ നോയമ്പിലെ നമസ്കാരങ്ങളിലും അതുപോലെ തന്നെ ഇട ദിവസങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള പ്രാർത്ഥനകളിലുമൊക്കെ ഇടവകയിലുള്ള എല്ലാവരും ഒരുങ്ങി പ്രാർത്ഥനയോടുകൂടെ സംബന്ധിക്കുകയും ഈ പ്രയാസ ഘട്ടത്തെ അതിജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇടവകയിൽ ഉള്ള സീനിയർ അംഗങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുകയും അവരെ ആശയവിനിമയ മാധ്യമങ്ങളിലൂടെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ടൊക്കെ പരസ്പരം ഈ നാളുകളിൽ സാധിക്കണം. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ ശുശ്രൂഷ, അവരുടെ സേവനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നതോടൊപ്പം തന്നെ അവരെയും ഈ നാളുകളിൽ നമ്മുടെ വ്യക്തി പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും നിരന്തരമായി ഓർക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുക. ഓഫീസുകളിലും മറ്റും ആയിട്ട് ജോലിക്ക് പോകേണ്ട ആളുകൾ അതാത് സമയത്ത് ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ രോഗത്തെ പ്രതിരോധിപ്പാനായിട്ടുള്ള ആലോചനകൾ ഗൗരവമായി എടുക്കുകയും ദൈവത്തിൻ്റെ കൃപ ഈ നാളുകളിൽ അനുഭവിച്ചുകൊണ്ട് ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും. ഇടവകയിലുള്ള എല്ലാ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയുടെ മെത്രാപ്പോലിത്ത തിരുമേനിയും ഡയോസിഷൻ തിരുമേനിയും ഈ സന്ദർഭങ്ങളിൽ നൽകിയിട്ടുള്ള ആലോചനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് സഭയുടെ എല്ലാ ആധ്യാത്മിക കാര്യങ്ങളിലും ഇടപെടുവാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് വിശുദ്ധ എവൻഗേലിയോനായി വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13:10-17 വരെയുള്ള വാക്യങ്ങളാണല്ലോ. സെന്റ് ലൂക്ക് chapter 13:10-17. ശബത്തിൽ ആരാധനാ മധ്യേ ദൈവം 18 വർഷമായി നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്ന സംഭവമാണ് നാം വായിച്ചു കേട്ടത്. ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ സ്ത്രീ 18 വർഷം ആരാധനാ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പരിമിതി ശാരീരികമായിട്ടുള്ള പരിമിതി, വൈകല്യം ദൈവീക ആരാധനയിൽ നിന്ന് വിമുഖത കാണിക്കുവാനോ അതിൽ നിന്ന് മാറി നിൽക്കുവാനോ ആയിട്ട് ഇടയാക്കിയില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 18 വർഷക്കാലം ഇപ്രകാരം പരിമിതി ഉള്ള ഒരു വ്യക്തി ഞാനായിരുന്നുവെങ്കിൽ എത്രത്തോളം ഈ സ്ത്രീയെ പോലെ ദൈവീക ആരാധനയിൽ പങ്കാളി ആയി തീരുമായിരുന്നു. അത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഞാൻ വിശ്വസ്തനായിരിക്കുമായിരുന്നോ? എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശാരീരികമായിട്ടുള്ള വൈകല്യമോ പരിമിതിയോ ദൈവീക ആരാധനയിൽ സംബന്ധിക്കുന്നതിന് തടസ്സമായിരുന്നില്ല. അവൾ അതിൽ വിശ്വസ്തത പുലർത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 18 വർഷക്കാലം ദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും വിടുതലും പ്രാപിച്ചില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ അതിനോടുള്ള ആ പ്രത്യേക ആയ മനോഭാവത്തിൽ അമർഷമോ കയ്പോ വിദ്വേഷമോ ഒന്നുമില്ലാതെ ഇവൾ നിരന്തരമായി ആരാധനയിൽ സംബന്ധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ആരാധനാ ജീവിതത്തോട് ഞാനും നിങ്ങളും പുലർത്തുന്ന മനോഭാവത്തെ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ഈ സ്ത്രീ നമ്മളെ ഇന്ന് വെല്ലുവിളിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. ഇപ്രകാരം ഉള്ള ഈ സ്ത്രീയെ യേശു കർത്താവ് കാണുകയും മനസ്സിലാക്കുകയും അവൾക്ക് ആവശ്യമായിട്ടുള്ള വിമോചനം നൽകുവാനായിട്ട് അന്നത്തെ ആചാര മര്യാദകൾ ലംഘിക്കുകയും ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങൾ അനുഷ്ഠിക്കുക എന്നതായിരുന്നു പ്രധാനം. എന്നാൽ അതിലെ ആത്മാവിനെ കണ്ടെത്താനായിട്ട്, അതിന്റെ ഈ ആചാരങ്ങളുടെ ഉള്ളിലെ ആത്മാവിനെ കണ്ടെത്താനായിട്ട് പലപ്പോഴും പരാജയപ്പെടുന്നത് ആയി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആരാധനയുടെ ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയെ യേശു കർത്താവ് ഈ സ്ത്രീയെ ആരാധനാ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വിളിച്ച് അവൾക്ക് സൗഖ്യം നൽകുന്നതിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് ഇവിടെ മനസ്സിലാക്കാം. നമ്മുടെ ആരാധന എപ്രകാരമുള്ള ആരാധനയാണ്? നമ്മളുടെ ആരാധന നിർജീവമാണോ? ആരാധനയിലൂടെ എന്ത് നേടുവാനായിട്ട് സാധിക്കുന്നു, എന്ത് നൽകപ്പെടുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഗൗരവമായി മനസ്സിലാക്കുകയും അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആരാധന നമ്മൾ നമ്മുടെ ജീവിതത്തെ, നമ്മളുമായുള്ള ബന്ധപ്പെട്ട ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി ചിന്തിപ്പാനായിട്ട് സാധിക്കും. ഇവിടെ യേശു ഈ സ്ത്രീയുടെ മേൽ മനസ്സലിയുന്നത് കാണാനായിട്ട് സാധിക്കും. കർത്താവ് ഇതുപോലെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവര് മനസ്സിലാക്കുവാനും അവരുടെ മേൽ കരഞ്ഞുവാനുമായിട്ട് ശ്രമിച്ച ആളാണ്. തൻ്റെ ദൗത്യ മേഖലയിലൊക്കെ ഇപ്രകാരം ദൈവത്തിൻ്റെ കരുണ അനുഭവിപ്പാനായി ഇടയായവരെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ജീസസ് ഫിൽഡ് വിത്ത് കമ്പാഷൻ യേശു ഈ സ്ത്രീയെ വിളിച്ച് നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവയ്ക്കുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ ആചാര ലംഘനമായിരുന്നു. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിലും നമ്മൾ ചില ചില ആചാരങ്ങൾ ലംഘിക്കപ്പെടേണ്ടതായിട്ട് വന്നിരിക്കുക. പ്രകൃതി ആ വിധത്തിൽ നമ്മളെ നിർബന്ധിക്കുകയാണ്. ഞായറാഴ്ച ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിലെ ദേവാലയത്തിൽ കൂടേണ്ട സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ ഈ ആചാരം ലംഘിക്കുന്നത് അത് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ലംഘിക്കുന്ന ഈ ആചാരം ദൈവത്തോടൊപ്പം ദൈവിക താല്പര്യപ്രകാരം ആകുന്നുവെങ്കിൽ അത് അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആകുന്നു നമ്മുടെ കർത്താവ് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യം. ഇവിടെ ഈ സമയത്തെ പള്ളിപ്രമാണി അമർഷം ഉള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആ അമർഷം അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. എങ്കിലും ഇവിടെ യേശു കർത്താവ് അതിന് ആവശ്യമായിട്ടുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാക്യം 15 മുതൽ 17 വരെ അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ. ഇവിടെ പറയുന്നത് കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവിടെ ശബത്ത് നാളിൽ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറ. ഇവിടെ യേശു അവളെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 18 വർഷത്തിൽ കൂടെ ഒരു ദിവസം വേണമെങ്കിലും ഇതിന് കാലതാമസം വരുത്തായിരുന്നു. ഒരു ദിവസം കൂടെ കർത്താവിന് ഒന്ന് വെയിറ്റ് ചെയ്ത് ശബത്ത് മാറി വേറൊരു ദിവസം വേണേ ഈ സ്ത്രീയെ സൗഖ്യമാക്കാമായിരുന്നു. എന്നാൽ കർത്താവ് മനഃപൂർവമായി ഈ ശബത്ത് തിരഞ്ഞെടുത്ത് ഈ അന്നത്തെ മത മര്യാദ ലംഘിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൂടെ ചില ബോധ്യങ്ങൾ ആ ആരാധനാ സമൂഹത്തിന് നൽകുവാനായിട്ടാണ് യേശു കർത്താവ് ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു പാഠം, അന്ന് ആരാധനയിൽ സംബന്ധിച്ച ആളുകളെ പഠിപ്പിക്കാനായിട്ട് യേശു കർത്താവ് ശ്രമിക്കുന്നു. അഴിച്ചുവിടുക എന്ന ആ വാക്കിലൂടെ നമുക്ക് ഈ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കർത്താവിന്റെ ഇന്റൻഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു കർത്താവ് ഈ സ്ത്രീയെ പ്രതിരോധിച്ചുകൊണ്ട്, ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് അവിടെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്. അതേസമയം പള്ളിപ്രമാണിയെ യേശു കർത്താവ് ശാസിക്കുന്നതും ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്ത്രീയേക്കാൾ മൃഗത്തിനും മറ്റ് കാര്യങ്ങൾക്കും പരിഗണന കൊടുക്കുന്ന ആരാധന പശ്ചാത്തലത്തെയും ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ആധ്യാത്മിക നേതൃത്വത്തെയും യേശു കർത്താവ് ഇവിടെ ശക്തമായി വിമർശിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിമർശനം ആധ്യാത്മിക നേതാക്കളോട് മാത്രമല്ലായിരുന്നു, സിനഗോഗിലുള്ള സകല ആരാധനാ വൃന്ദത്തോടും ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആരാധന എപ്രകാരമുള്ളതാണ്? നമ്മുടെ ആരാധന ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവന്റെ സന്നിധിയിൽ പ്രസാദം പകരുന്നതാണോ, സൗരഭ്യവാസനയായ യാഗമായി തീരുന്നുണ്ടോ എന്നുള്ളത് നാം ശോധന ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റുള്ളവരെ അവരുടെ കഷ്ടങ്ങളിൽ സഹായിക്കുകയും ആ കഷ്ടങ്ങളിൽ അവരോടൊപ്പം പങ്കാളിയായി തീരുവാനും നമുക്ക് വേണ്ട ഉൾക്കാഴ്ചയും വെല്ലുവിളിയും ആരാധനയിലൂടെ ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് എന്തോ കുഴപ്പം ഉണ്ട് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യം. അപ്പോൾ മറ്റുള്ളവരെ അവരുടെ കഷ്ടത്തിൽ സഹായിക്കാതിരിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യത്തെ യേശു കർത്താവ് ഇവിടെ വിമർശിക്കുകയും അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവരെ അവരുടെ കഷ്ടതയിൽ സഹായിക്കാതിരിക്കുന്ന ഒരു പാരമ്പര്യം ദൈവത്തിൽ നിന്നുള്ളതല്ല, ആ പാരമ്പര്യത്തെയാണ് യേശു കർത്താവ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്, ആ പാരമ്പര്യത്തെയാണ് യേശു കർത്താവ് ഇവിടെ ലംഘിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാനുള്ള ഒഴിവ് കഴിവായിട്ട് പാരമ്പര്യത്തെ ഉപയോഗിക്കുവാനും കഴിയും. അത് അപകടകരമാണ്. അതിനെ യേശു കർത്താവ് ഇന്ന് വളരെ ശക്തമായിട്ട് വിമർശിക്കുന്നത് ഈ തിരുവചന ഭാഗത്തിലൂടെ നമുക്ക് കാണാം. ഇവിടെ യേശു കർത്താവ് പറയുന്നത് അബ്രഹാമിന്റെ മകളാണ് ഇവൾ. അപ്പോൾ ആ ഒരു 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 തിരിച്ചറിവ് ആരാധനാ സമൂഹത്തിന് യേശു കർത്താവ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനാ ജീവിതത്തിലും ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നവരെ, വേദനപ്പെടുന്നവരെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അവർക്ക് ആവശ്യമായിട്ടുള്ള സ്വാന്തനം, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകി കൊടുക്കുവാനായിട്ട് നമ്മുടെ ആരാധനാ ജീവിതം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ടോ? ആരാധനാ ജീവിതം നമ്മളെ സഹായിക്കുന്നുണ്ടോ? അപ്രകാരം നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുവാനും നമ്മുടെ സഹോദരങ്ങളെ, നമ്മളുടെ അയൽക്കാരെ, യാത്ര ചെയ്യുന്നവരുടെ പരിമിതികളെയും വേദനകളെയും മനസ്സിലാക്കി അവർക്ക് സ്വാതന്ത്ര്യമായി തീരുവാൻ, അവർ അഭിമുഖീകരിക്കുന്ന ബന്ധന അവസ്ഥയിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുവാനായിട്ട് സഹായകമാകുന്ന ഊർജം നമ്മുടെ ആരാധനാ ജീവിതത്തിലൂടെ നാം ആർജിച്ച് നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ യേശു കർത്താവിൻ്റെ ദൈവരാജ്യ പ്രവൃത്തിയിൽ പങ്കാളിയായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കും വിമോചന പാതയിലൂടെ കർത്താവിനോടൊപ്പം ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. അതുകൊണ്ട് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ, ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഈ പ്രത്യേകമായ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കി നമ്മൾ അനുസരിക്കേണ്ട സത്യങ്ങളെ അനുസരിച്ച് ദൈവത്തോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിനെ പോലെ കാര്യങ്ങളെ കാണുവാനും മനസ്സിലാക്കുവാനും നിലവിൽ ഇരിക്കുന്ന തെറ്റായ ആചാരങ്ങളെ ലംഘിച്ച് ദൈവനാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ദൈവസ്നേഹം പങ്കുവെച്ച് അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം നയിപ്പാൻ ഈ നാളുകളിൽ നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇന്നത്തെ ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ തനിയായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആത്മശോധന ചെയ്യുന്നതിനും ശാന്തമായി കാര്യങ്ങളെ മനസ്സിലാക്കി നല്ലതിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം ഒരു പുതിയ ജീവിതം നയിപ്പാനായിട്ട് ഈ വലിയ നോയമ്പുകളിലെ ആരാധനകളും നമ്മളുടെ ഇപ്രകാരമുള്ള പ്രത്യേക സാഹചര്യങ്ങളിലെ ഈ മാധ്യമങ്ങളിലൂടെയുള്ള സംഗമങ്ങളും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ ഈ ആരാധന ഇവിടെ അവസാനിപ്പിക്കും.